നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
മലയാളിയുടെ പുതിയ ശീലങ്ങളിലൊന്നാണ് എന്തിനോടും ഏതിനോടും ട്രോളുകളിലൂടെ പ്രതികരിക്കുക എന്നത്. ഓസ്ട്രേലിയൻ മലയാളിയും ഇതിൽ തീരെ പിന്നിലല്ല. അതിന് നല്ല വശങ്ങളുമുണ്ട്, അത്ര നല്ലതല്ലാത്ത വശങ്ങളുമുണ്ട് എന്നിങ്ങനെയുള്ള പല വാദമുഖങ്ങളുമുണ്ട്. ഇത് പരിശോധിക്കുകയാണ് SBS മലയാളം ഇന്ന്. നമ്മുടെ കൂടെ ചർച്ചയ്ക്ക് ജോയിൻ ചെയ്യുന്നത് മാലതി മാധവൻ, അനുമോദ് പോൾ, ലിബിൻ ടോം, ഹരിലാൽ വാമദേവൻ. നമസ്കാരം SBS മലയാളത്തിലേക്ക്. ഹരിലാൽ വാമദേവൻ ട്രോളുകൾ ചെയ്യുന്ന ഒരാളാണ് അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് ഹരിലാലിന്റെ ട്രോളുകൾ കാണാറുണ്ട് ഓസ്ട്രേലിയൻ മലയാളികളുടെ ഇടയ്ക്ക്. എന്താണ് ഇതിന്റെ പുറകിലുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ എന്താണ് ഹരിയെ ട്രോളുകൾ ഉണ്ടാക്കാനായിട്ട് ട്രിഗർ ചെയ്യുന്ന ആ ഒരു കാര്യം?
ട്രോളുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് നമ്മള് പണ്ടേ ആക്ഷേപവാസികൾ നമുക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പൊ കുഞ്ചൻ നമ്പ്യാർ തൊട്ട് അത് കഴിഞ്ഞ് നമ്മുടെ പത്രങ്ങളിൽ വരുന്ന കാർട്ടൂണുകളായാലും മറ്റു കാര്യങ്ങളും ഞാൻ പണ്ടേ വാച്ച് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ട്രോളിൻ്റെ ഒരു ലോകത്തേക്ക് വരാനുള്ള കാരണം, ഞാൻ ഓസ്ട്രേലിയയിൽ വന്ന് കുറേ നാൾ കഴിഞ്ഞ് ഇവിടെ ജീവിച്ചു, നമ്മൾ വന്ന കാലത്ത് തൊട്ടുള്ള ആ ഒരു ജീവിതം, ആൾക്കാരുടെ ജീവിത രീതിയിൽ വന്ന, മലയാളികളിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ അതിൽ രസകരമായ പല എലമെൻറ്റും ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ അത് ഒരാളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് രസകരമായി അത് അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു നല്ലൊരു മാർഗമാണ് ട്രോള് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ വഴി തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
ഇപ്പൊ ഹരി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങൾ ചില മനുഷ്യരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കൊണ്ട് ട്രോളിംഗ് എന്നുള്ള വാക്കിന്റെ ഏർബൻ ഡിക്ഷണറിയിൽ നമ്മൾ ആ മീനിങ് ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്നത് എന്ന് പറഞ്ഞാല് അൺസോളിസിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഡെഫിനിഷൻ. അത് ഇന്ന് വളരെ ഡൈല്യൂട്ടഡായി ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് വന്നു, തമാശയായിട്ടും ആക്ഷേപഹാസ്യമായിട്ടും. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ലിബിൻ?
ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ ജനറേഷന് പലപ്പോഴും ഈ കുറച്ചെങ്കിലും രാഷ്ട്രീയ ബോധം കൊടുക്കാൻ ഈ ട്രോളുകൾ പലപ്പോഴും ഉപയോഗപ്പെടണമെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. പല കാര്യങ്ങളും, ചില വാർത്തകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ വിദേശത്തായിരിക്കുമ്പോൾ, എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം, നാട്ടിലെ പല വാർത്തകളും ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ചില ട്രോളുകളിലൂടെയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് സ്റ്റോറി മനോരമയിലോ മാതൃഭൂമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ പോലും വായിക്കുമ്പോൾ, ഓ ഇതാ ഇതങ്ങോടെ സംഭവിച്ചിരുന്നു അല്ലേ എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ ഒരു ചെറിയ വശം മാത്രം പറഞ്ഞാൽ, പലപ്പോഴും പ്രത്യേകിച്ച് വിദേശ മലയാളികൾ, അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ഒരു കൗതുകം ഈ ട്രോളിലൂടെ വാർത്തകളിലേക്ക് എത്താവുന്ന ഒരു ഒരു ചെറിയ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ ജനറേഷനിലെ ആളുകൾ ഈ പൊളിറ്റിക്സിലോ ബേസിക്കലി അതിലൊന്നും വലിയ താല്പര്യമില്ല എന്നിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ആ അതിനിപ്പോൾ എന്താ നമ്മളതിൽ നോക്കണ്ട, രാഷ്ട്രീയത്തിൽ നോക്ക. പക്ഷേ ഈ ട്രോളുകൾ അതിന് ഒരു തരത്തിൽ എന്താ പറയുക, അവരുടെ ചിന്തകളെ കുറച്ച് മാറ്റാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതായത് രണ്ട് കാര്യങ്ങളാണ് ലിബിൻ പറയുന്നത്, നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിർത്താനും അതുപോലെ ഒരു സോഷ്യൽ ടൂൾ ആയിട്ടും ട്രോള് നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ളത്.
തീർച്ചയായും.
എപ്പോഴും സോഷ്യൽ ടൂൾ ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ട് തന്നെയാണോ അത് ഉപയോഗപ്പെടുന്നത്? എന്താണ് മാലതിക്ക് തോന്നുന്നത്?
ഇതിപ്പോ ലിബിൻ പറഞ്ഞ പോലെ ഞാനും പലപ്പോഴും നാട്ടിലെ വാർത്തകൾ അറിയുന്നത് ഈ ട്രോളി കൂടിയാണ്. അതിന്റെ ബാക്ക് സ്റ്റോറി അന്വേഷിച്ച് വരുമ്പോഴാണ് ഞാനും അറിയുന്നത്. പൊതുവേ ട്രോളുകൾ ഒരു നിരുപദ്രവകാരിയെ കമന്റ്സ് ആയിട്ടാണ് വരാറ്. പക്ഷെ പലപ്പോഴും ഹരിലാൽ പറഞ്ഞ പോലെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ട്രോളുകളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇതിന്റെ രൂക്ഷ വിമർശനത്തിനും കൂടെ വിധേയമാക്കാറുണ്ട്,
ഉപയോഗിക്കാറുണ്ട്.
ഓക്കെ, അങ്ങനെ വരുന്ന ട്രോളുകൾ പലർക്കും ഉപദ്രവകാരിയായിട്ടോ അത് അവരെ അസ്വസ്ഥമാക്കുകയോ ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്യും. അതിന്റെ അനന്തരഫലം പലപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല. അപ്പൊ ഒരു എവിടെയെങ്കിലും ഒരു നിയന്ത്രണം വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലെന്താണ് ആശയം നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിലൊരു നിയന്ത്രണം പലപ്പോഴും ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്.
അതായത് ഒരു പേഴ്സണൽ ഹരാസ്മെന്റിന്റെ ലെവലിലേക്ക് ചിലപ്പോഴെങ്കിലും എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഒരു ബാലൻസ് വേണം അല്ലേ? ഓക്കെ, അനുമോദൻ എന്താണ് പറയാനുള്ളത്?
മാലതി പറഞ്ഞതിന്റെ കാര്യത്തോട് കുറച്ചും കൂടി കൂട്ടിച്ചേർത്ത് വെക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ആക്ഷേപഹാസ്യം മുമ്പും ഉണ്ടായിരുന്നു. അപ്പം മുമ്പ് കാർട്ടൂണുകളിലൂടെ സിനിമകളിലൂടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മുമ്പത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫിൽട്ടർ ഉണ്ടായിരുന്നു. അതായത് എപ്പോഴും ഇപ്പോൾ കൂടുതൽ ടൂൾസും കാര്യങ്ങളും പ്ലാറ്റ്ഫോമും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺട്രോളില്ല, എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ചെയ്യാനായിട്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ സംസാരിക്കുന്നത് ലോകത്തോടാണ്, ഒരു ഫിൽട്ടർ ഇല്ലാതെയാണ്. അപ്പോൾ ഒരാൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ആക്ഷേപാസി എളുപ്പമുള്ള ഒരു സംഭവമല്ല. അപ്പോൾ ഒരു ഇവിടുത്തെ എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ട്രോള് ചെയ്യാൻ പോകുമ്പോൾ അയാൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. കാരണം ഈ ട്രോള് പോകുന്നത് ഒരു ഒരു പ്രത്യേക ആശയത്തെയോ ഒരാളെയോ നേരെയാണ്, അതാണ്, അത് ട്രോളാവുന്നത്. അപ്പോൾ അയാൾ അത് എങ്ങനെ എടുക്കും, അത് അയാളത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു അവബോധം ഈ ട്രോള് ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ പലതരം ഇൻ്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ പലതരം ചർച്ചകളിലേക്ക് മാറും. അതൊരു കാര്യം. രണ്ടാമത്തെ ആസ്പെക്ട്, ഇത് ട്രോള് ചെയ്യേണ്ട ഒരു കാര്യമാണോ, ഇത് ഞാനും അയാളും തമ്മിൽ നേരിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമാണോ, അതോ ഇത് ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇറ്റ്സ് ഓൺ എ സോഷ്യൽ പ്ലാറ്റ്ഫോം. അപ്പൊ ഞാനും മറ്റൊരാളും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണോ ഞാൻ ഈ ട്രോളിലൂടെ ലോകത്തെ മുഴുവൻ അറിയിച്ച് അതൊരു വലിയൊരു സംഭവമാക്കി അയാൾക്ക് അതിനുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ ട്രോള് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു അവബോധം വളരെ നിർബന്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പൊ അനുമോദ് പറഞ്ഞ ഒരു പോയിന്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഒരു രണ്ടുപേരും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യം ട്രോളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് അനുമോദ് പറയുന്നത്. അതൊരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിലോ?
അതെ, അത് ഒരു പബ്ലിക് ഫിഗർ, നമുക്ക് ആക്സസിബിലിറ്റി ഇല്ലാത്തൊരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ നമ്മൾ അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, യെസ് ഇത് ട്രോളിലൂടെ പറയാവുന്നൊരു സംഭവമാണ്, പക്ഷെ ഞാനത് എങ്ങനെ പറയും? നമ്മൾ പറയുന്ന ഒരു കാര്യം കോടിക്കണക്കിന് ആളുകളാണ് അത് കാണുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകാം, അത് ഏതൊക്കെ ചർച്ചയിലേക്ക് വഴിതിരിക്കാം. അപ്പം നമ്മൾ അങ്ങനെ ഒരു ട്രോള് ചെയ്യുമ്പോൾ ആ ഒരു അവബോധം ഉണ്ടായിരിക്കണം. നമുക്ക് പലപ്പോഴും ആ ഒരു ഫിൽട്ടർ, ആ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല. അതാണ് പല ട്രോളുകളും ആൾക്കാർക്ക് വേണ്ട രീതിയിൽ അല്ലാതെ തെറ്റായ രീതിയിൽ ഭവിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാര്യം.
എന്താണ് ഹരിക്ക് പറയാനുള്ളത്? പലപ്പോഴും അനുമോദ് പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് അത് പോകാറുണ്ട്. എന്താണ് ഹരിക്ക് പറയാനുള്ളത്?
ആ ചിലപ്പോഴെങ്കിലും പോകാറുണ്ട്, ഞാൻ തീർച്ചയായും സമ്മതിക്കുന്നു. എല്ലാ ട്രോള് ഉണ്ടാക്കുന്നവരും അത് ഉണ്ടാക്കുന്നതിനും എൻ്റെ അത് പുറത്തു വരുന്ന അതിൻ്റെ ഔട്ട്കമ്മിനെ പറ്റി ചിന്തിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാനത് ചിന്തിക്കാറുണ്ട്. ഒരു ട്രോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ അത് വ്യക്തിപരമായി ഹർട്ട് ചെയ്യാത്ത രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ നമ്മൾ ട്രോൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരു പേഴ്സണലി ഒരാളെ ട്രോൾ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞാനത് ചെയ്യാറുള്ളൂ.
ഇപ്പോൾ ലിബിൻ ആദ്യം പറഞ്ഞു നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് സഹായിക്കുന്നു, സോഷ്യൽ ടൂളായിട്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഹരി പറഞ്ഞതും കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിലും റെസ്പോൺസിബിൾ ആയിട്ട് ട്രോൾ ചെയ്യുന്നു എന്നൊരു പോയിന്റ് ഇവിടെ നമ്മൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഈ റെസ്പോൺസിബിൾ ആയിട്ടല്ല ട്രോൾ ചെയ്യാറ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പല അനുഭവങ്ങളും ഉണ്ട് താനും. ലിബിൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
ഇതിനും ബേസിക്കലി ഇപ്പം അനുവാദം പറഞ്ഞാൽ ഇതിനൊരു ഒരു സെൻസറിങ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഒന്നുമില്ല. അത് അവരൊരു സ്വയം എടുക്കേണ്ട ഒരു ഫിൽട്ടറിങ് ആണ് അവിടെ. അത് ആ ഫിൽട്ടറിങ് എത്ര നേരത്തെ തുടങ്ങുന്നു, ഇതിന്റെ ഒരു ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ലൈഫ് സൈക്കിളിൽ എത്ര മുമ്പ് ആ ഫിൽട്ടറിങ് തുടങ്ങുന്നോ അത്രയും നല്ലതാണ്. ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് ആ അവബോധം ഉണ്ടെങ്കിൽ ഓൾ ഗുഡ്. അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇപ്പോൾ ഒരു എഫ് ബി പേജിലോ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ അതിന്റെ മോഡറേറ്ററോ ആരെങ്കിലും ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അതും നല്ലത്. അപ്പൊ എത്രയും നേരത്തെ ഫിൽട്ടറിങ് തുടങ്ങുന്നോ. എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. ഞാനിതിന്റെ ഈ ഒരു പോസിറ്റീവ് വശം സോഷ്യൽ അവയർനെസ് ആ ഒരു പൊളിറ്റിക്കൽ അപ്ഡേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി എസ് സിയുടെ ട്രോളുകളുണ്ട്, കെ എസ് ആർ ടി സിയുടെ ട്രോളുകളുണ്ട്. നമ്മുടെ പി എസ് സിയുടെ ട്രോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട്, ഓ ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോൾ വിദേശത്ത് വരാതെ വല്ല പി എസ് സി ജോലിയും കിട്ടിപ്പോയാലെന്ന് ഞാൻ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്.
തീർച്ചയായും
ട്രോളുകൾ വഴി നോളജ് തരിക എന്ന് പറയുമ്പോൾ അതിപ്പോ നമ്മളെ ഈ ഈ ആദ്യമായിട്ട് നമ്മൾ ഈ ട്രോളുകൾ ഈ ലോകത്തോട് പരിചയപ്പെടുത്തുന്ന ഈ പി എസ് സി ട്രോളുകൾ വഴിയാണെങ്കിൽ ഒരുപക്ഷെ അത് അത്രയും വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെടുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവർ ആൾക്ക് പരിചയമില്ല, പി എസ് സിക്ക് പഠിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ അത് നോക്കുന്നത്. പക്ഷെ ഇത് വന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ട്രോളുകൾ വ്യാപകമാവുകയും അത് ജനകീയമാവുകയും ചെയ്തതിനു ശേഷം ആ ട്രോളിനെ എടുത്ത് അതൊരു നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി പഠിക്കാനുള്ള ഒരു ഇതിലേക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അത് വെൽ അക്സെപ്റ്റഡ് ആയി. എനിക്ക് ചിലപ്പോഴൊന്നും തോന്നില്ല നമ്മുടെ ഈ ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ ആൾക്കാർ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇങ്ങനെ കഴിവുള്ള ചിന്തിച്ചുണ്ടാക്കുന്ന ട്രോള് അത് മാത്രമല്ല ട്രോൾ. ചിലപ്പോൾ ഒരു ഫോട്ടോ കിട്ടും, ഇപ്പൊ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഫേസ് ഉള്ള ഫോട്ടോസ് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ കോളേജിലുള്ള ഗ്രൂപ്പ് ഫോട്ടോ എന്നൊക്കെ എല്ലാവരും കിട്ടും. അപ്പൊ ആളുകളുടെ മുഖം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഇറ്റ്സ് ഓൾ ഗുഡ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അല്ലാത്ത ആളുകളെ പബ്ലിക്കലി ഒരു ട്രോള് വഴി അവരുടെ മുഖം മാസ്ക്, ചിലർ മാസ്ക് ചെയ്തിട്ട് ചെയ്യാറുണ്ട് ചില സിറ്റുവേഷൻസ്. പക്ഷെ അങ്ങനെ എന്റെ അടുത്ത് ഞാൻ ഇന്നേ വരെ ഒരു അങ്ങനെ ഒരു വന്നിട്ടുള്ള ഒരു സാധനം എന്റെ അടുത്ത് നിന്ന് വീണ്ടും ഫോർവേഡ് ആയിട്ടില്ല. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം അത് എനിക്ക് അറിഞ്ഞുകൂട ഏത് തരത്തിലായിരിക്കും അവരെ അഫക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പേഴ്സണലി ഉള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം വേറൊരു ഒരു ചാപ്റ്ററാണ്.
അപ്പൊ ലിബിൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ട്രോൾ ഉണ്ടാക്കുന്നവർ മാത്രം റെസ്പോൺസിബിൾ ആയ പോരാ, ആ ട്രോള് ഷെയർ ചെയ്യുന്നവരും ആസ്വദിക്കുന്നവരും റെസ്പോൺസിബിൾ ആയിട്ട് അതിനോട് റിയാക്ട് ചെയ്യണം എന്നതൊക്കെ. ഹരിക്ക് എന്ത് പറയാൻ തോന്നുന്നു അതിനെ കുറിച്ച്?
എന്നെ സംബന്ധിച്ച് ഞാൻ ട്രോൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ചിന്തിക്കും ഇത് മറ്റൊരാളുകളുടെ പോകുമ്പോൾ ഏത് രീതിയിൽ അത് റിയാക്ട് ചെയ്യും. ഒന്ന് രണ്ട് ട്രോള് പോയതിന് ശേഷം അതിന്റെ കമന്റ്സ് നോക്കും, ആൾക്കാർ എന്താണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ കൂടുതലും ഈ ഓസ്ട്രേലിയൻ മലയാളികളുടെ ഒരു ജീവിത രീതിയാണ് ട്രോള് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് വളരെ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. അത് ചില ട്രോളൊക്കെ നമ്മുടെ ഓസ്ട്രേലിയ വിട്ട് ലോകം മൊത്തം വൈറലായ ട്രോളുണ്ട്. ഈ സ്ഥലം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ട്രോൾ, അത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ വ്യാപകമായി ഷെയർ ചെയ്ത ഒരു ട്രോളായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ലേ ദശലക്ഷക്കണക്കിന് ആൾക്കാർ ചിന്തിക്കുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് ട്രോൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമായിരുന്നു. എന്നാൽ ഒന്ന് രണ്ട് വളരെ ചെറിയ നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.
ഓക്കെ, മലതി ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് ഒരു ഹരാസ്മെന്റിന്റെ ലെവലിലേക്ക് ഒക്കെ എത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടെന്ന്. പലപ്പോഴും ഇപ്പൊ ട്രോള് ലിബിൻ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ചില ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ്, അവർ ട്രോള് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ്, അതുപോലെ തന്നെ ന്യൂ സൗത്ത് വെയിൽസ് പോലീസ്, അവരുടെ എല്ലാവരുടെയും ആ ഒരു ട്രോളിന്റെ ഇപ്പൊ യു ആർ റോസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് സ്പീഡിങ്ങിനെ കുറിച്ച് ഒരു സംഭവം ഇടുമ്പോൾ അത് വെറുതെ ഒരു ഫോട്ടോയിൽ വരുന്ന ട്രോളല്ല, അതൊരു വേർഡ്സിൽ ഒരു ട്രോള് തന്നെയാണ്. അപ്പൊ അത് ലൈറ്റാക്കാനും ലൈറ്റാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ നമ്മുടെ ഒരു മാനസികാവസ്ഥ?
തീർച്ചയായിട്ടും അത് അതിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ ഇൻഫോർമേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രശ്നം, ഇപ്പൊ നാട്ടിലത്തെ കാര്യം പറയുകയാണെങ്കിൽ റോഡുകളുടെ അവസ്ഥ, അതിനെ കുറിച്ച് ആളുകൾക്ക് മറ്റുള്ളവർ എല്ലാവർക്കും പ്രതികരിക്കാനൊരു ഒരു ഉപാധിയായിട്ടും കൂടെ അത് ഉപയോഗിക്കുന്നു. ആ ഒരു ട്രോൾ ഒരാൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എത്ര സപ്പോർട്ട് കിട്ടുന്നു, അത് എത്രത്തോളം അധികാരികളുടെ അടുത്ത് എത്തിക്കാൻ കഴിയുന്നു ആ ഒരു വാർത്തയെക്കുറിച്ച്. പ്രോബബ്ലി അവരത് അതിനെക്കുറിച്ച് ഒരു നിയമ നടപടിയെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെയാകുമ്പോൾ. അപ്പൊ അതൊരു സമൂഹത്തിനുള്ള ഒരു ഉന്നതിക്കുള്ള ഒരു വഴിയായി അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ട്രോൾ അയക്കുന്നവര് ഒരു കരുതല് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. അവരെന്തിനാണ് അയക്കുന്നത്, ഇത് അയച്ചത് കൊണ്ട് ആ ഉന്നം വെക്കുന്ന ആളുകളെ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് അവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇത് മൂന്നിനെ കുറിച്ചൊരു അവബോധം അവർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അല്ലാതെ സ്വന്തം ദേഷ്യം മാത്രം തീർക്കാനായിട്ട് ഒരു വിമർശന വേദിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാകും. ഇങ്ങനെയൊരു വേറൊരു കരുതലുണ്ടെങ്കിൽ അതൊരു നല്ല വഴിക്ക് അത് നീങ്ങുമെന്നാണ് എനിക്ക് ഞാൻ കരുതുന്നത്.
ഓക്കെ അനുമോദ്, ഈ നമ്മള് ട്രോള് പലപ്പോഴും പല കാര്യങ്ങളും ലൈറ്റായിട്ട് നമ്മളെ കാണിക്കുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഓൾറെഡി നമ്മൾ ഇവിടെ സർവീസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ചില സമയത്തെങ്കിലും ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ലൈറ്റ് ആക്കുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ബോർഡറിൽ എത്തി നിൽക്കുമ്പോൾ അതിനെ കുറിച്ച് ട്രോളുന്നു. അല്ലെങ്കിൽ ഇപ്പൊ കൂടത്തായിലെ ഒരു കൊലപാതക പരമ്പരയുടെ സമയത്ത് ആളുകൾ എഴുതുന്നത് ഒരു ജ്യൂസ് എടുക്കട്ടെ, ഒരു സൂപ്പ് എടുക്കട്ടെ എന്നുള്ള രീതിയിൽ അതിനെ ലൈറ്റ് ആക്കുന്നു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
അത് വളരെ സത്യമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല കാര്യങ്ങളും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതിന്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ട്രോൾസുകളുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഈ നമ്മൾ പലരും ലിബിൻ പറഞ്ഞ പോലെ ഇതൊരു സോഷ്യൽ ടൂളാണ്. അപ്പോൾ ഇറ്റ്സ് അപ് ടു ദ റെസിപ്പിയൻ്റ് ആസ് വെൽ. ഞാൻ അപ്പോൾ നമുക്ക് പലപ്പോഴും ട്രോളുകളിലൂടെയാണ് നമ്മൾ പല വാർത്തകളും അറിയുന്നത്. അപ്പോൾ ചിലപ്പോൾ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ ലൈറ്റായിട്ടൊരു ട്രോളിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതായിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ ആ വാർത്തയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ ആസ് എ പേഴ്സൺ ഐ മേ നോട്ട് ഗിവ് ദാറ്റ് ഇമ്പോർട്ടൻസ്. ഇപ്പം ഞാനൊരു ന്യൂസ് പേപ്പറിലാണ് അത് കണ്ടതെങ്കിൽ അത് പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്തയാണ്. അത് ട്രോളിലൂടെ ഞാൻ ആദ്യം കാണുമ്പോൾ എം ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രാധാന്യം ചോർന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് അതുപോലെ റിയാക്ട് റെസ്പോൺസ് ചെയ്യാൻ പറ്റും. മൈ റെസ്പോൺസിബിൾ ഡിപ്പെൻഡ് ഓൺ ദാറ്റ്. അതൊരു വശം. വേറൊരു വശം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രോള് കൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ആശയത്തെയോ ടാർഗറ്റ് ചെയ്തിട്ടാണ് ട്രോളുകൾ ഇറക്കുന്നത്. അപ്പോൾ ആ റിസീവ് ചെയ്യുന്ന ഒരാൾക്കും അതിലൊരു റിസ്ക് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അയാൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് അയാൾക്കൊരു ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. അപ്പൊ അത് അയാൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും ഒരു അതിലൊരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്.
ഇപ്പം ലിബിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ലിബിൻ ഇതിന് ശരിക്കും ഫോറായിട്ട് നിന്ന് സംസാരിച്ച ഒരാളാണ്. ചിലരെങ്കിലും അനുമോദ് പറഞ്ഞ പോലെ ഒരു അല്ലെങ്കിൽ അതിന്റെ അടുത്ത ലെവലിലേക്ക് നെഗറ്റീവായിട്ടുള്ള ട്രോളുകൾ സ്വയം പടച്ചു വിടുകയും അത് സ്വന്തമായിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയും, അല്ലെങ്കിൽ എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്ന് പറയുന്ന പോലെ ആ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അവർക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട്.
അങ്ങനെ ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂട. കാരണം എൻ്റെ ഒരു അനുഭവം ഈ വരുന്ന ട്രോളുകൾ ആരുണ്ടാക്കിയതാണെന്ന് ഇപ്പം എനിക്ക് അറിയാൻ പറ്റും, അനുമോദനം അറിയാം. എൻ്റെ കയ്യിൽ കിട്ടിയ ട്രോളുകൾ ആരുണ്ടാക്കി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ആ ഉണ്ടാക്കിയത് വഴി അവനൊരു അവളൊരു പേഴ്സണൽ അഡ്വാൻറ്റേജ് എടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്?
ഹരിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഹരി അവിടെ ഇന്ററപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു.
നെഗറ്റീവ് പബ്ലിസിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി പബ്ലിസിറ്റിക്ക് വേണ്ടി ട്രോളുകൾ ഉണ്ടാക്കിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ ചില നടന്മാരും ചില രാഷ്ട്രീയക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമീപത്തിൽ ഈ വളരെ സമീപകാലത്ത് കൂടെ ഒരു നടന്റെ സിനിമ പുറത്തു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സിനിമ ബേസ് ചെയ്തിട്ട് വളരെയധികം ട്രോള് വന്നു. ഞാനപ്പോൾ ചിന്തിക്കുകയും ചെയ്തു എവിടുന്നാണ് ഈ ട്രോള് ഇത്രമാത്രം പെട്ടെന്ന് ഈ സിനിമയെ പറ്റി ഓർക്കാനും വീണ്ടും അതൊരു ചർച്ചയാവാനും. അപ്പോൾ ഇതിന് ചില ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കൺസ്ട്രക്റ്റീവ് ഇത് പുള്ളിയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനും പുള്ളിയെ വീണ്ടും ആ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ട്രോള് ചെയ്യുന്നവരുണ്ട്. നമ്മളെ പോലെ ഇൻഡിവിജ്വൽസ് അല്ല, അതൊക്കെ
പി
ആർ ഏജൻസീസ് ഉണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇല്ല, ഞാൻ പറഞ്ഞ പോലെ ഇത് തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് ചില ട്രോളുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുള്ളത് കാണാൻ. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു അത് അതിനോട് ഞാനും യോജിക്കുന്നില്ല, അത് ശാശ്വതമല്ല. പക്ഷേ അതാണ് ട്രോളിൻ്റെ മറ്റൊരു വശം. ഇങ്ങനെ ട്രോള് പലതരത്തിലും യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അത് ഈ ചെയ്യുന്ന ആൾക്കും കാണുന്ന ആൾക്ക് ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരും അത് നോക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പം എന്നെ ടാർഗറ്റ് ചെയ്ത് ഒരു ട്രോൾസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്പം നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനതിൻ്റെ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. പല മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്ന് നമുക്ക് വേണമെങ്കിൽ അത് കണ്ടില്ല എന്നടിക്കാം, ഒന്ന് വേണമെങ്കിൽ വളരെ ഹാസ്യാത്മകമായിട്ട് അത് തിരിച്ചെടുക്കാം, അതല്ലെങ്കിൽ ആ ഒരു ഫീഡ്ബാക്കിന് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് എടുത്തിട്ട് നമുക്കിത് ചെയ്യാം. അപ്പം നമ്മൾ അതും കാണുന്ന ആൾ അത് ചിന്തിക്കേണ്ടതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു ട്രോൾ കാണുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇത് എന്താണ് സംഭവിച്ചത്, ഇതൊരു വെറുതെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ഫോർവേഡ് ചെയ്തിട്ട് അതിന് വീണ്ടും പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചിന്ത ഈ കാണുന്ന ആൾക്കും ഉണ്ടാവണം. ഈ ലിബിൻ പറഞ്ഞ പോലെ ആ ഒരു ഫിൽട്ടർ കാണുന്ന ആൾക്കും ഉണ്ടെങ്കിൽ അത് പിന്നെ മുന്നോട്ട് പോവില്ല.
പ്രളയം, ഡിമോണിറ്റൈസേഷൻ, അങ്ങനെ അതുപോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് ട്രോളുകൾ ഇറക്കുന്നതിനെ കുറിച്ച് എന്താ പറയാൻ ലിബിൻ?
വളരെ ഒരു നല്ല പോയിന്റാണ്. ഞാൻ നേരത്തെ എന്തോ കാര്യം ചോദിച്ചപ്പോൾ ലൈറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ നാട്ടിലെ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് എത്ര നല്ലയാളോ എത്ര ചീത്തയാളോ ആയിക്കോട്ടെ എല്ലാവരും പേനെ താഴെ വെച്ചു, ഈ ട്രോളിംഗ് പെൻ താഴെ വെച്ചിട്ട് അതിൽ നിന്ന ആളുകൾ. അത് നമ്മൾ മറക്കാനേ പാടില്ല. ആ സമയത്ത് സോഷ്യൽ മീഡിയ വേറെ കാര്യം, പ്രളയത്തിന്റെ ആ പീക്ക് ടൈമിലാണ് ഞാൻ പറഞ്ഞു, അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതല്ല, ആ പണിയെടുക്കേണ്ട സമയത്ത് എല്ലാവരും, അതെനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി, സത്യം പറഞ്ഞ അഭിമാനം തോന്നി. ഈ നമ്മുടെ തലമുറയെ കുറിച്ചൊക്കെ അവർക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് പിന്നീട് ട്രോളുകളൊന്നും, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ അല്ല കുട്ടി വിചാരിച്ചേ, പക്ഷെ ഒരാവശ്യം വന്നപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞ ഒരു ഒരു ട്രോള് പിന്നീട് കണ്ടു. അത് പിന്നെ ഡിമോണിറ്റൈസേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊരു എന്താ പറയുന്നത്, അതൊരു ഞാൻ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ട് അതിനെ കാണാം, അതിനൊരു സാമൂഹ്യപരമായിട്ടും കാണാം. അതിൻ്റെ ഇമ്പാക്റ്റ് ഉള്ള കാര്യത്തെ ചിലപ്പോൾ പറയണം. പിന്നെ ചില സമയത്തെങ്കിലും എത്ര ട്രോള് ചെയ്താലും ഇപ്പം രാജ്യത്തെ ജനപ്രതിനിധികൾ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, ഭൂരിപക്ഷം കൊണ്ടും നടക്കാത്ത കാര്യം ട്രോള് കൊണ്ട് നടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് അതെങ്കിലും ചെയ്യാം.
എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഡിസ്കഷനിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു കാര്യം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ട്രോളിങ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിസീവിങ്, പിന്നെ ഒരു ഒരു സോഷ്യൽ ടൂളായിട്ട് അതിനെ എങ്ങനെ ഒരു തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും സംസാരിക്കുന്നുണ്ടായി. എന്തെങ്കിലും പാർട്ടിങ് കമന്റ്സ് ഉണ്ടോ?
എനിക്ക് തോന്നുന്നത് ഈ ഇതൊരു സോഷ്യൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒന്നും കൂടിയും ഇതിനൊരു അവബോധം ഉണ്ടായിരിക്കണം. ഇപ്പം നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്കൊരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുന്ന ട്രോളുകളെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ പറ്റിയ ഒരു അവബോധം ഉണ്ടായിരിക്കണം. കാരണം ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ ആക്ഷേപവാസിയാണ്, അപ്പോൾ ഇത് ഫിൽട്ടറില്ലാത്ത ആക്ഷേപവാസിയാണ്. അപ്പോൾ ഇത് ഇതിനെ പറ്റിയുള്ള ഒരു അവബോധം ആളുകൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് ഒരു ട്രോള് കാണുമ്പോൾ തന്നെ മനസ്സിടിഞ്ഞ് അതിനോട് പ്രതികരിക്കാതെ, ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ വളരെ ഫാസ്റ്റായിട്ട് ഫിൽട്ടർ ഇല്ലാതെ വരുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് മനസ്സിലാക്കി വേണം അതിനോട് പ്രതികരിച്ച്
കഴിഞ്ഞാൽ,
റൂൾസും ഇല്ലാതെ വരുന്ന ഒരു സംഭവമാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു അവബോധവും റിസീവ് ചെയ്യുന്ന ആൾക്കുണ്ടായിരിക്കണം.
ഇപ്പോൾ ഈ ഫേസ്ബുക്ക് കണ്ടിട്ടുണ്ട്, അവർ കുറേ പോളിസീസ് ഇറക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ട്രോളുകളെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്, കൂടുതൽ പ്രശ്നം ഉളവാക്കുന്ന ട്രോളുകളെ. അതുകൊണ്ട് ഹയർ ലെവലിലുള്ള ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലും പിന്നെ പത്രമാധ്യമങ്ങളും ഇങ്ങനത്തെ ട്രോളുകൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏതൊരു ലെവലിൽ വരെ ആ ഹാസ്യം നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്നത്.
ഇനി ഈ ട്രോളുകൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ഫിൽട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ട്രോളുകൾ ഉണ്ടാക്കുന്ന ആളുകൾ, ഈ ട്രോള് ഞാൻ ആരെ ഉദ്ദേശമാണോ ഉണ്ടാക്കുന്നത്, അവർ ഈ ട്രോള് അവരുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ട്രോളാണെന്ന് അയാൾ ഉറപ്പ് വരുത്തിയിട്ട് ട്രോൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വളരെ റിസപ്ഷൻ കിട്ടും. ഞാൻ അങ്ങനെ ആളുകളുണ്ട്, സെലിബ്രിറ്റീസ് പറയുന്ന അവരെയൊക്കെയുള്ള ട്രോളുകൾ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം വ്യത്യാസമുണ്ട്. ഈവൻ അത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യം, ഇപ്പോൾ നമ്മളൊരു മന്ത്രിയെ കുറിച്ച് ട്രോൾ ചെയ്ത് മന്ത്രി ആ ട്രോള് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആക്ഷൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എത്ര ഭംഗി ആലോചിക്കും. അപ്പം അതുപോലെ പോസിറ്റീവായിട്ട് എത്രത്തോളം നമ്മൾ ഇത് ഇത് ഉണ്ടാക്കിയവനെ കിട്ടിയാൽ, എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒന്ന് ശരിയാക്കും എന്ന് ചിന്തിക്കുന്നതിന് അത് സെയിം കാര്യം തന്നെ മറ്റൊരു ടോണിൽ പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് ഒത്തിരി സോഷ്യൽ ചേഞ്ചസിന് വരെ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ട്രോൾ ചെയ്യുന്ന ഇവർ പറയുന്നത് ഞാൻ അഗ്രി ചെയ്യുന്നു, ട്രോൾ ചെയ്യുന്നവർ കുറച്ച് റെസ്പോൺസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്, അതുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക്, ഇപ്പം ഞാനൊരു ട്രോൾ ചെയ്യുമ്പോൾ അത് ഒരാൾക്കൊരു ചിന്ത സമ്മാനിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം അത് ആ ഒരു കൺസെപ്റ്റ് എല്ലാ ട്രോളന്മാർക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷന് വഴിവെച്ചതിനും അതുപോലെ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും. താങ്ക് യു.
താങ്ക് യു. താങ്ക് യു.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.